Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പൂർവമീമാംസ എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്നു. ഈ കർമ്മകാണ്ഡം എന്താണ്? ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മകാണ്ഡം ആവശ്യമാണ്. ഇത് നമ്മൾ ഭഗവത്ഗീതയിലും മറ്റേത് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ ഒരാൾക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർമ്മമണ്ഡലം എന്താണ് ജ്ഞാന പദവിയിലേക്ക് ആരോഹണം ചെയ്യുന്നതിനുള്ള ഒരു പടിയാണ്. അതുകൊണ്ട് കർമ്മകാണ്ഡത്തെ പ്രതിപാദിക്കുന്ന പൂർവമീമാംസയും ജൈമിനീയ മീമാംസയും ഉത്തരമീമാംസയും തമ്മിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല. ചില ഭാഗങ്ങളിൽ പൂർവമീമാംസയെ ഉത്തരകാണ്ഡം നിഷേധിക്കുന്നുണ്ട്. അത് തത്വചിന്തയുടെ മറ്റൊരു ഭാഗത്താണ്. അതായത് തത്വജ്ഞാനപ്രാപ്തിക്ക് ഈ പൂർവകാണ്ഡം സാക്ഷാത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് പരസ്പര നിഷേധം വരുന്നത്. മറിച്ച് അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. ഗീതയുടെ ശാങ്കര ഭാഷ്യത്തിലും മറ്റും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം അധ്യായത്തിന്റെ ഭാഷയും മറ്റും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം. അവിടെ പറയുന്നുണ്ട്, അതായത് കർമ്മ കാണ്ഡത്തിലൂടെ ഒരുവൻ അതിന്റെ അനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണ ശുദ്ധി നേടിയതിന് ശേഷം മാത്രമേ അവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് പൂർവമീമാംസ ആവശ്യമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പൂർവമീമാംസയാണല്ലോ, അത് കഴിഞ്ഞിട്ട് പോരെ പിന്നെ ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയെക്കാളും വളരെ ബൃഹത്താണ് പൂർവമീമാംസ. പക്ഷേ കാലദേശങ്ങളെല്ലാം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം ഇന്നില്ല. കാരണം പൂർവമീമാംസ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോയാൽ ഈ ജന്മം കൊണ്ട് അത് തീരത്തില്ല. അത് ചർച്ച ചെയ്ത് വരുന്നു, പിന്നെ അടുത്ത ജന്മത്തിൽ പിന്നെ ഉത്തരമീമാംസ അത് ചർച്ച ചെയ്യേണ്ടി വരും. അടുത്ത ജന്മത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് സമാധാനപ്പെടാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് സമാധാനപ്പെടാം. അല്ല, ഈ ജന്മത്തിൽ ഇതൊന്നും നമ്മൾ തുടങ്ങുന്നതല്ല. അതിലൊരു സത്യമുണ്ട്. കാരണം ഈ ജന്മത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ശാസ്ത്രം ശരിയാണെങ്കിൽ. അപ്പൊ പൂർവമീമാംസയുടെ ചർച്ചയും കർമ്മകാണ്ഡത്തിന്റെ ചർച്ചകളെല്ലാം മുമ്പേ കഴിഞ്ഞു. അപ്പൊ ഇത് കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടത്ര ചിത്തശുദ്ധി എന്തായാലും നമ്മൾ നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ലല്ലോ. ബാക്കി ഇനി അവിടെ മുതൽ ഒരു മധ്യത്തിൽ വെച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. ആദ്യം മുതലേ തുടങ്ങേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ചർച്ച ചെയ്ത്. പിന്നെ ഇതിന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നു, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടി വല്ലതും തരാൻ പറ്റുമോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും ബ്രഹ്മജ്ഞാനിയാവും, യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയൊന്നും ആർക്കും ഗ്യാരണ്ടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് എന്താണ്, അതൊക്കെ ഓരോരുത്തരുടെയും. പിന്നെ ഒരു കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു തരത്തിലുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇതാർക്കും, പിന്നെ വ്യാസ മഹർഷിയോ ആചാര്യസ്വാമികളോ എന്നെ ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കൊടുത്തിട്ടില്ല. നമ്മുടെ കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ യോഗ്യതയാണ്. ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഫലം. അതാണ്. നമ്മളിപ്പോൾ മഹാപുരുഷന്മാരുടെ സേവ ചെയ്യുന്നു, മഹാപുരുഷ സന്നിധി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാം പൂർണ്ണന്മാരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മൾക്ക് അവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റൂ. അതിനനുസരിച്ച് നമുക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമുക്കതിൽ നിന്ന് ഫലം ഉണ്ടാകും. അല്ലാതെ ഇത് പഠിച്ച് ഉടൻ തന്നെ ജ്ഞാനിയായി മോക്ഷം പ്രാപിക്കും എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. അപ്പം നമുക്ക് ഉൾക്കൊള്ളാമെന്നുള്ള ഭാഗം ഇതിൽ നിന്ന് ഉൾക്കൊള്ളുക. അപ്പം ഇതിൽ ഈ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആശങ്കകൾ, ശാസ്ത്ര അധ്യയനം കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കും, പിന്നെ അത് ശിവാമൃത ചൈതന്യ സ്വാമി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായി ഇത് പറയുന്നത്. കാരണം അങ്ങനെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇത് നമ്മൾ ഇതിനെല്ലാം എതിരാണ്. അതായത് നമ്മളിപ്പോൾ പ്രധാനമായി നിൽക്കുന്നവർ വ്യവഹാര മണ്ഡലത്തിലാണ്, കർമ്മ മണ്ഡലത്തിലാണ്. അപ്പോൾ രണ്ടു മൂന്ന് സൂത്രം പഠിച്ച ഉടനെ തന്നെ ഇതെല്ലാം നമ്മുടെ ജ്ഞാനപ്രാപ്തി ഉടനെ ഉണ്ട്, അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാവാൻ ചിലർക്ക്. ഈ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഞാൻ ജ്ഞാനിയായോ എന്നൊരു സംശയം ചിലപ്പോൾ ഇടയ്ക്കുണ്ടാവും. അപ്പോൾ എന്നാൽ പിന്നെ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനിയിപ്പോൾ ശിഷ്യനായിരുന്നൊരു കാര്യമില്ല, എന്നാൽ ഇനിയിപ്പോൾ നമുക്കൊരു ഗുരുവാകാം. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും സംശയിക്കില്ല, അങ്ങനെ ഒരു ഭ്രമം ഉണ്ടായാലും വീണ്ടും കുറച്ചുകൂടെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കണം, ഇത് ശരിയായ ജ്ഞാനം തന്നെ ഉണ്ടായത്. അപ്പോ അങ്ങനെ അതൊക്കെ എന്താണ്, ഈശ്വര കൃപ കൊണ്ടും ഗുരു കൃപ കൊണ്ടും എല്ലാം നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അത്രയ്ക്ക് ഒന്നും അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളത് മനസ്സിലാക്കുക. പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും രണ്ടും ഒരു ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു. ഒരു ശാസ്ത്രം ആകുമ്പോൾ അവിടെ ധർമ്മമീമാംസയാണ് തുടങ്ങുന്നത്. അധാതു ധർമ്മമീമാംസ, ഇതാ ധർമ്മത്തെക്കുറിച്ചുള്ള വിചാരം ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുകയാണ്. അത് അങ്ങനെ കഴിഞ്ഞു ആ ധർമ്മത്തെക്കുറിച്ച്. ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാഗാദികളാണ്. യാഗാദികളാണ് അവിടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഈ കർമ്മത്തെ നിഷേധിക്കും. കർമ്മം കർമ്മം എന്ന് പറഞ്ഞ് നിഷേധിക്കും. ഒരുപാട് ഭാഗങ്ങളിൽ വരും. ഈ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മളിപ്പം പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ആശ്രമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ജോലികളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത്തരം കർമ്മങ്ങളെയല്ല അവിടെ നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നു എന്ന് കരുതരുത്. അവിടെ നിഷേധിക്കുന്നത് മുഴുവൻ പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളെയാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരും. അതാണ് സർവ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം മുന്നേ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, അതിനകത്തിരിക്കും. കാരണം ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, വ്യാസം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സർവകർമ്മ പരിത്യാഗം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സമ്പൂർണ്ണ സർവസംഘ പരിത്യാഗിയായിരിക്കുകയാണ് എന്നുള്ള സംശയം വരും. ഇവിടെ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വൈദിക കർമ്മങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ വൈദിക കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കതിനെ പ്രത്യേകിച്ച് പരിത്യജിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മ പരിത്യാഗം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. കാരണം ചെയ്യാത്തതിനാ പരിത്യജിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഇത് മറ്റൊരു പശ്ചാത്തലത്തിൽ എഴുതിയാണ്. അതായത് വൈദികമായ ഒരു പശ്ചാത്തലത്തിൽ അന്ന് പ്രത്യേകിച്ചും ഭാരതം മുഴുവൻ യാഗങ്ങളും ഹോമങ്ങളും ഹോമധൂമങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മനുഷ്യൻ ഈ കർമ്മകാണ്ഡത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ ഇവന് ആത്മീയമായ യാതൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവനെ ഇതിൽ നിന്നൊന്നും മാറ്റണം. അത് കർമ്മം, വൈദികമായ കർമ്മങ്ങൾ, ഹിംസ, അതിനോട് ചേർന്ന് വരുന്ന ഹിംസ, പിന്നെ അതിൽ നിന്ന് വരുന്ന ദ്രവ്യലോഭം, ധന സമ്പാദിക്കുന്ന ആർത്തി, അതിന്റെ പേരിൽ വരുന്ന പൗരോഹിത്യത്തിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം കണ്ട് മനസ്സുമടുത്തിട്ടാണ് ആചാര്യന്മാർ ഈ കർമ്മത്തെ പാടെ നിഷേധിച്ചത്. അതിന് ലൗകികമായ ഒരു വശവും ദാർശനികമായൊരു വശവുമുണ്ട്. അതിനെ നിഷേധിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതം നശിച്ചു പോയെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിഷേധം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ശാസ്ത്രമാണ്. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലമല്ല, ഇന്ന് കാലമൊക്കെ വളരെ മാറിപ്പോയി. ഇന്നിവിടെ ഹോമധൂമങ്ങളെല്ലാം വല്ല ആശ്രമത്തിലേ കാണത്തുള്ളൂ, വേറെ ഒരിടത്തും കാണത്തില്ല. ഇവിടെ അത്തരം ഒരു കർമ്മ നിഷേധത്തിന് ഇന്ന് പ്രസക്തിയില്ല. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ ചെയ്യുന്ന പ്രവൃത്തികളെ നിഷേധിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും വരരുത്. അത് സ്പഷ്ടമായി ഭാഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈദിക കർമ്മങ്ങളെ കൂടി വന്ന സ്മാർത്ഥ കർമ്മങ്ങൾ, അതും ഒരു സിസ്റ്റം അനുസരിച്ച് ചെയ്തു വരുന്ന കർമ്മങ്ങൾ, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, വേണ്ടി വന്ന നിത്യകർമ്മങ്ങൾ, അതിന് ചില അനുഷ്ഠാന രീതികളൊക്കെ ഉണ്ട്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ അനുസരിച്ച് വരുന്ന കർമ്മങ്ങളെ നിഷേധിക്കുക, അതാണ് ഇതിന് ഈ പൂർവ്വമീമാംസയെ നിഷേധിക്കുന്ന ഭാഗത്ത് വരുന്നത്. അല്ല, നമ്മുടെ സാധാരണ നമ്മുടെ പ്രവൃത്തികളെ നിഷേധിക്കുകയല്ല. പ്രവൃത്തികളെന്ന് പറയുന്നത് അത് നമുക്ക് ഗീതയിൽ കൂടുതൽ വ്യക്തമാവും. പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് പോലും ഒരു പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തികളെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാ കർമ്മങ്ങളും നിഷേധിച്ചാലും ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സർവകർമ്മ പരിത്യാഗിക്കും. കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതിനെ അയാൾ പരിത്യജിക്കത്തില്ല, അതൊരു കർമ്മമായി അംഗീകരിക്കത്തില്ല. കാരണം അത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനെയും കൂടെ കർമ്മത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രവൃത്തി വേണ്ട, ഞാൻ തത്വജ്ഞാനിയായി എന്ന് പറയുന്നയാൾ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് അതുകൂടെ അങ്ങ് ഉപേക്ഷിച്ച് പൂർണ്ണമായൊരു തത്വജ്ഞാനിയാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തയ്യാറാകും? അതിനാർക്കും മനസ്സ് വരത്തില്ല. കാരണം അത് വൈഷമ്യമുള്ള കാര്യമാണ്. മറ്റത് ഈ വേദാന്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലസന്മാർക്ക് പറ്റിയൊരു പ്രഥമദൃഷ്ട്യ അലസന്മാർക്ക് പറ്റിയ ഒരു പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നതന്നെ കർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു അലസന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ദർശനം കൊണ്ട് വെച്ച് വേദാന്തമായിരിക്കും. കാരണം ഒന്നും ചെയ്യാതിരിക്കാൻ തത്വജ്ഞാനം ഉണ്ടായി. കേട്ടു കഴിഞ്ഞാൽ നീ ബ്രഹ്മമാണ്, തത്വമസി കേട്ടു, ഞാൻ ബ്രഹ്മമായി, പിന്നെന്താണ്, ഇനി ഒന്നും ചെയ്യേണ്ട, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഒരു നല്ലൊരു തത്വജ്ഞാനത്തിലെത്താനും ഇതിൽ നിന്നെല്ലാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കിട്ടത്തില്ല, ആശ്രമത്തിലായാലും ശരി, പണിയെടുക്കാതെ ഭക്ഷണം കൊടുക്കത്തില്ല. അതാണ് വീണ്ടും പിന്നെ കർമ്മരംഗത്തേക്ക് മടങ്ങി വരുന്നത്. അതും പറയും ഞാനും ഞായി എന്നാലും ലോകസംഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ പറയും, എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട് ആശ്രമത്തിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ചെയ്യണോ, പ്രവൃത്തികളും മതിയായിരുന്നൂടെ, ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ കുറച്ച് പഠിച്ചു കഴിയുന്നവരുടെ ആ ശരി എന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറയും. കാരണം ഇതിനെ തെറ്റായി ധരിക്കുന്നതിന്റെ കുഴപ്പമാണ്. അങ്ങനെയല്ല, ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ പ്രവൃത്തികളിൽ നിന്ന്, സത്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ നമ്മൾ ദുഷ്പ്രവൃത്തിയിലേക്ക് പോകും. മനസ്സും ശരീരവും വാക്കും എല്ലാം ദുഷ്കർമ്മത്തിലേക്ക് പോകും. അതുകൊണ്ട് സത്കർമ്മ നിരതനായിരുന്നു കൊണ്ട് ശാസ്ത്ര അധ്യയനം ചെയ്യുക, അതല്ലേ ഗുരുകുലങ്ങളിൽ പഴയകാലത്ത് എന്താണ് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ശരി, എന്നിട്ട് ബാക്കിയുള്ള സമയത്തെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ആദ്യം പണി ചെയ്യുക, രണ്ടാമത് പഠിക്കുക, അതാണ്. ശരിക്ക് പണിയെടുത്ത് ശരീരമൊക്കെ ഒന്ന് ക്ഷീണിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം ഗുരുവിന്റെ സൗകര്യമൊക്കെ നോക്കി അവിടെ ചെന്നിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചാപ്പാടൊക്കെ കൊടുത്ത് ഇവനെ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് സമയം പഠിക്കും, പിന്നെ ബാക്കിയുള്ള സമയം വേറെ വേണ്ടാതെ ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഗുരുവിനങ്ങൾ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത് തന്നെ. അതുകൊണ്ട് ഒരിക്കലും ഇത് കർമ്മകാണ്ഡത്തിനും പ്രവൃത്തികൾക്കും എതിരാണ്, അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് എന്നൊരു ധാരണയും ഈ വിഷയത്തെ സംബന്ധിച്ച് വേണ്ട. അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ശാസ്ത്രം ആരംഭിക്കുന്നത്, മീമാംസ ആരംഭിക്കുന്നത്. അത് പൂർണ്ണമാകുന്നത് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാ ഇനി കർമ്മകാണ്ഡത്തെ കുറിച്ചുള്ള വിചാരമെല്ലാം കഴിഞ്ഞു, കർമ്മങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായി, അതിൽ ഗ്രാഹ്യ ത്യാജ്യ വിവേകമുണ്ടായി, ഇന്നത് സ്വീകരിക്കണം ഇന്നത് ത്യജിക്കണമെന്ന് മനസ്സിലായി, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതിൽ നിന്ന് നേടേണ്ടത് നേടുക. അതിനുശേഷം ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരാം എന്നാണ്. അപ്പോ ബ്രഹ്മജിജ്ഞാസയിലേക്ക് വരുന്നു, അതാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു വരുന്നു. അപ്പോ ബ്രഹ്മം ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇൻ മാറ്റിയാൽ ഈശ്വരനായി ഈശ്വര എന്നായി, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ അർത്ഥവ്യത്യാസമൊന്നുമില്ല. അപ്പോ ആ ബ്രഹ്മ മീമാംസ എന്ന് വെച്ചാൽ ഈശ്വരനെ കുറിച്ചുള്ള മീമാംസയാണ്. അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വിചാരമല്ല, വേദത്തെ വേദാന്തത്തെ അധികരിച്ചുള്ള ഒരു ഉപനിഷത്തുകളെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചാരമാണ്. കാരണം ആചാര്യസ്വാമികൾ തന്നെ ഇതിന് പ്രാമാണ്യം കൊടുക്കാൻ എന്താണ് കാരണം? കാരണം അന്ന് ആ കാലഘട്ടത്തിലുള്ള ഏതൊരു വിചാരമായാലും ദാർശനിക ചിന്തയായാലും അതിന് വിദ്വാൻമാരുടെ ഇടയ്ക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ വേദത്തെ അടിസ്ഥാനമാക്കി വിചാരം ചെയ്താലേ കഴിയത്തുള്ളൂ. കാരണം വേദത്തെക്കുറിച്ചുള്ള വിശ്വാസം അത് മനുഷ്യനെഴുതിയെന്നല്ല, ഈശ്വരപ്രോക്തമാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഋഷിമാർക്ക്. അതുകൊണ്ട് ഈശ്വരൻ ഉപദേശിച്ചിരിക്കുന്നതായ വേദത്തെ, അതിന്റെ മുഖ്യമായ വേദാന്തത്തെ, ആ വേദാന്തത്തെ അധികരിച്ച് വിചാരം ചെയ്യുക, ഉത്തരമീമാംസയുടെ വിചാരം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാമാണ്യം വേദത്തിന് കൊടുത്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം താൻ ഇനി പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഒരാൾ നിഷേധിക്കണ്ട, നിഷേധിക്കാൻ ഇതിരിക്കാൻ വേണ്ടി. അപ്പം ഇത് വേദം പറഞ്ഞിരിക്കുകയാണ്, താൻ പറഞ്ഞു എന്നൊരിടത്തും ആചാര്യസ്വാമികൾ ഒരിടത്തും ഇത് എന്റെ അഭിപ്രായമാണെന്നുള്ള ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് സൂത്രകാരനും അതേ രീതിയിലാണ് പറയുന്നത്, വേദം പറയുന്നു, വേദാന്തം പറയുന്നു എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ തുടങ്ങുന്നത് ഭാഷ്യത്തിൽ, ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങുന്നത് ആദ്യത്തെ അധ്യായം തന്നെ സമന്വയാധ്യായമാണ്. സമന്വയാധ്യായം എന്ന് പറയുമ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായ ശബ്ദമാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നതിന് പേരും വേദാന്തം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം എന്നൊരർത്ഥമില്ല. വേദാന്തത്തിന്റെ ഒരു ഭാഗമാണ് അദ്വൈതം. ദ്വൈതവും വേദാന്തമാണ്, വിശിഷ്ട അദ്വൈതവും വേദാന്തമാണ്, ശൈവമോ ശാക്തേയമോ എന്തു പറഞ്ഞാലും വേദാന്തമാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം, അങ്ങനെ നമ്മൾ അതിനെ പര്യായമായിട്ട് എടുക്കണ്ട. വേദാന്തത്തിൽ പല ചിന്തകളുണ്ട്, അതിലൊന്ന് അദ്വൈതം എന്നേ ഉള്ളൂ. അതായത് ഉപനിഷത്തിൽ പല ആശയങ്ങളുണ്ട്, അതിലൊന്ന് അദ്വൈതം. അപ്പോൾ ആ അദ്വൈതത്തിൽ, വേദാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മത്തെക്കുറിച്ചാണ്. ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം ബ്രഹ്മമാണ്. അതും ആചാര്യസ്വാമികളുടെ പക്ഷത്തിൽ ഏകവും അദ്വിതീയവുമായ നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ അധ്യായം, അതായത് സമന്വയ അധ്യായം എന്നാണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായം. സമന്വയം എന്ന് വെച്ചാൽ വേദാന്ത വാക്യങ്ങളെയെല്ലാം സമന്വയിപ്പിക്കുന്നു എവിടെ? ബ്രഹ്മത്തിൽ. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിന് സമന്വയാധ്യായം എന്ന് പറയുന്നു. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ ചിലർ പറയും അത് ശരിയല്ലല്ലോ, നിങ്ങൾ പറയുന്ന ഈ നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ അദ്വൈയ ബ്രഹ്മം അതിലാണോ ഇതെല്ലാം സമന്വയിക്കുന്നത്, സഗുണ ബ്രഹ്മമുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അധ്യായം അവിരോധ അധ്യായം. അവിരോധ അധ്യായം എന്ന് പറയും ഇതിൽ വരുന്ന വിരോധങ്ങളെല്ലാം പരിഹരിക്കുക. വിരോധികളെന്ന് പറയുമ്പോൾ നാസ്തികന്മാരും കാണും, ചില പറയുന്നു ഈശ്വരനില്ല ബ്രഹ്മമില്ല എന്നെല്ലാം പറയുന്നു, അവർക്ക് സമാധാനം പറയുക. ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ചും മറ്റും, അതിന് നിഷേധിക്കുക അല്ലെങ്കിൽ അതിന് സമാധാനം പറയുക, അതെല്ലാം രണ്ടാമത്തെ അവിരോധ അധ്യായത്തിൽ കണ്ടോ. അവിരോധ അധ്യായത്തിൽ മൂന്നാമത് പറയുന്നത് സാധന അധ്യായമാണ്. സാധന അധ്യായം എന്ന് പറയുമ്പോൾ ഈശ്വര പ്രാപ്തിക്കുള്ള സാധനകൾ എന്തൊക്കെയാണ് അതവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പറയുന്നുണ്ടല്ലോ സഗുണബ്രഹ്മം, സഗുണേശ്വരൻ, നിർഗുണേശ്വരൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനെല്ലാത്തിനും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ സഗുണ ഈശ്വരനെന്നും നിർഗുണേശ്വരനെന്നും പറഞ്ഞാലും ഈ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും എന്ന് പറയുന്നതാണ്. ഇതും പരസ്പര പൂരകമായിട്ടാണ് ബ്രഹ്മസൂത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചില അംശങ്ങളിൽ മാത്രമേ അതിനെ പരസ്പരം നിഷേധം വരുന്നുള്ളൂ, വലിയൊരളവിൽ അത് പരസ്പര പൂരകമാണ്. നിർഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സഗുണ ബ്രഹ്മമായിട്ടെന്തോ പരസ്പര വിരോധമുള്ള ഒരു കാര്യമാണ് ധരിക്കേണ്ട. ഇതിന്റെ രണ്ടിന്റെയും സാധനകൾ സഗുണ ബ്രഹ്മപ്രാപ്തിക്കും നിർഗുണ ബ്രഹ്മപ്രാപ്തിക്കുമുള്ള സാധനകൾ നിർദ്ദേശിക്കുന്നു ആ അവിരോധ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് വരുന്നത് ഫല അധ്യായമാണ്. അത് ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണ്, ഇതിന്റെ ഫലം എന്താണ്, ഫലം മുക്തിയാണ്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മുക്തി ഏതെല്ലാം തരത്തിൽ സംഭവിക്കാം, സദ്യോമുക്തി, ക്രമമുക്തി, അതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു, ഈ ഉപാസനകൾ ഏത് തരത്തിലുള്ള ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഫലമുണ്ടാവും, തത്വജ്ഞാനം കൊണ്ട് എന്താണ് ഫലമുണ്ടാകുന്നത്, ഇത്തരം ഫലങ്ങളെക്കുറിച്ച് പറയുന്നു അവസാനത്തെ ഫലാധ്യായത്തിൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് ആധ്യാത്മികമായി ചിന്തിക്കുന്നവരെ കുറിച്ചും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അത്യന്ത അപേക്ഷിതമായിട്ടുള്ള വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ഈ സാധനാധ്യായത്തിലും വിശേഷിച്ച് ഫലാധ്യായത്തിലും പറയുന്നത്. കാരണം നമ്മൾ അറിയണമല്ലോ എന്തൊക്കെയാണ് ശരിയായ സാധനകൾ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവിടെ നമ്മുടെ സംശയം തീർത്ത് വ്യക്തമാക്കുന്നു. ഇന്നതാണ് ഇതിന്റെ സാധനകൾ, ഇന്നതാണ് ഇതിന്റെ ഫലം എന്ന് നമുക്ക് ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാക്കി തരും. അതാണ് മൊത്തത്തിൽ ബ്രഹ്മസൂത്ര പഠനത്തിലൂടെ നമ്മൾ കൊണ്ടാകുന്ന പ്രയോജനം. അതാണ് ഇതിന്റെ ഈ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ശരി, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ വൈഷമ്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും വരും. ഇപ്പൊ ഈശ്വരന്റെ അസ്തിത്വത്തെ ഒരാൾ അംഗീകരിക്കുന്നു, വേറൊരാൾ നിഷേധിക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അപ്പൊ ഈശ്വരന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. ചിലപ്പോൾ നമുക്ക് യുക്തിയുക്തമായി അതിന് സമാധാനം പറയാൻ നമ്മൾക്ക് വിശ്വാസം കാണും, പക്ഷെ ജിജ്ഞാസുവായ ഒരാളിനെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ ബ്രഹ്മസൂത്രത്തിന്റെ സഹായം അവിടെ വരും. അങ്ങനെയല്ല, ഇതിന് വളരെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി ഒരു അടിത്തറയുണ്ട്. ഈശ്വരന്റെ അസ്തിത്വത്തെ നമ്മുടെ ബുദ്ധിപരമായി നമുക്ക് ഉൾക്കൊള്ളാൻ, അതൊരു ആനുഭൂതികമായി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അപൂർവം പുണ്യവാന്മാർക്കേ പറ്റും. അത്രയും കഴിഞ്ഞില്ലെങ്കിലും ഒരു യുക്തിയുക്തമായെങ്കിലും മനസ്സിലാക്കുന്നതിനുള്ള ഉപായങ്ങൾ ഈ ബ്രഹ്മസൂത്രത്തിന്റെ സമന്വയാധ്യായത്തിലും അവിരോധ അധ്യായത്തിലും നിന്നും നമുക്ക് മനസ്സിലാക്കും. പിന്നെ അങ്ങനെ പുണ്യ അതിരോഗമുള്ള സുഹൃതശാലികൾക്ക് സാധനാധ്യായത്തിലൂടെയും ഫലാധ്യായത്തിലൂടെയും ഇതിന്റെ ആനുഭൂതിക തലത്തിലേക്ക് കടക്കാൻ കഴിയും. അതിന് ഈശ്വര അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വേണം. അപ്പൊ പൊതുവെ മൊത്തത്തിൽ പറയുന്നത് ഇതാണ്. ഈ നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, വേദാന്ത വാക്യങ്ങളെല്ലാം സമന്വയിപ്പിക്കുക. അങ്ങനെ സമന്വയിപ്പിക്കുമ്പോൾ വരുന്ന നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന വികല്പങ്ങൾ അതിനെയെല്ലാം പരിഹരിച്ച് നമ്മുടെ ആ വിചാരത്തെ ദൃഢമാക്കുക. അതിനു വേണ്ടുന്ന ഈശ്വരപ്രാപ്തിക്ക് വേണ്ടുന്നുള്ള സാധനങ്ങളെ നമ്മളെ മനസ്സിലാക്കി തരിക. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഇതാണ് ബ്രഹ്മസൂത്രം മൊത്തത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഇതിപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്ന് കഴിയുന്നത്ര നമ്മുടെ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ ശിവാമൃത കഴിഞ്ഞ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവും, അതിന് മറുപടി പറയണം. എന്ത് സംശയം വന്നാലും മറുപടി തീർത്തിട്ടേ പോകുമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. അതുകൊണ്ട് ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് കുറിച്ചു തന്നാൽ, കാരണം നമ്മുടെ പരിപാടി തീരാൻ പോവുകയാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ലോകത്തിലുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും സംശയം തീർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തീർക്കാം. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തിയും ചെയ്യാം. കുറിച്ചു തന്നാൽ മതി. ഇനി ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ആരും ബുദ്ധിമുട്ടി സംശയങ്ങൾ ഉണ്ടാക്കണ്ട. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ മതി. ചോദിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സംശയം ചോദിക്കാതിരുന്നാൽ അതൊരു മോശമാണല്ലോ എന്നൊന്നും ആരും വിചാരിച്ച് പ്രയാസപ്പെടണ്ട. സ്വാഭാവികമായിട്ട് സംശയം വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു തന്നാൽ അതിന് സമാധാനം പറയാൻ ശ്രമിക്കാം. അങ്ങനെ സംശയം ഉണ്ടാക്കത്തക്ക കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായി പറഞ്ഞിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. എന്നാലും എന്തെങ്കിലും അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയമാണ്. ഇനി സംശയം ഇല്ലാതിരുന്നാലും ഒരു മോശമാണ്. ഇതാരും ഒന്നും ചിന്തിക്കാത്തവരാണെന്ന് വരും. ഒന്നുമില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തരണം. കൂടുതൽ സമയം അത് പ്രതീക്ഷിക്കാൻ ഇല്ല. അപ്പൊ ആർക്കും സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിലും ചിലപ്പോൾ സങ്കോചം കൊണ്ടായിരിക്കും. കാരണം വേറെ ഒരു അപകടമുണ്ട്. ഈ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അങ്ങനെ ഭയന്നിട്ടാണോ? അങ്ങനെ ഒരു അപകടമൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ചോദിക്കാം. സംശയങ്ങളാണ് ചോദിക്കുന്നതിന് ചിലപ്പോൾ ഭയം വരും. പിന്നെ വേറൊന്നും ഉണ്ട്. ഇപ്പോ ശിവാമണദേവി പറഞ്ഞു, ഇദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. അപ്പൊ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അപകടമാകും, അങ്ങനെ പേടിക്കണ്ട. അപ്പൊ ഇതുവരെ സംസാരിച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, ഉദ്ദേശിച്ചതുപോലെയുള്ള വലിയൊരു പണ്ഡിതനൊന്നും അല്ല. അപ്പൊ അങ്ങനെയും പേടിക്കണ്ട, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ആ ശരി. നമ്മുടെ ശിവാമൃത ജയന്തി സ്വാമി പറയുന്നത്, ഇത് ഞങ്ങൾ സംശയങ്ങൾ തയ്യാറായി വരാമെന്നാണ്. നമ്മൾ ഈ ഗുസ്തിയൊക്കെ പിടിക്കാൻ പോകുന്നതാണ്, ഒന്ന് എണ്ണയൊക്കെ ഇട്ട് മസിലൊക്കെ പിടിച്ച്, കാരണം അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ, നാളെ ഞാനും തയ്യാറായി വരാം. അപ്പോ ഇവിടെ ഈ മലയാളത്തിലുള്ള ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഇതിൽ കുറെ ഇത് വെച്ചാണ് നമ്മൾ സംസ്കൃത ലിപി അറിയാൻ വയ്യാത്തവർക്ക് ഇത് മലയാള ലിപിയിൽ ഇത് എടുത്തിട്ടുള്ള ചെറിയ ചില മിസ്റ്റേക്കുകളുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വായിക്കാം. ഈ മലയാള ലിപിയിൽ എഴുതിയിട്ടുള്ളവർ കയ്യിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോണം. ഓം തത് സത് ബ്രഹ്മണേ നമഃ. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം പ്രഥമാധ്യായേ പ്രഥമ പാദ. യേഷാം എന്നാണ് അവിടെ ഐഷാം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഐ എന്നുള്ള അതങ്ങ് വെട്ടിക്കളയണം. എന്നിട്ട് എ എന്നുള്ളത് ദീർഘമാക്കണം. ഏ യേഷാം വേദാന്താനാം ബ്രഹ്മണി സമന്വയ പ്രഥമ അധ്യായ അർത്ഥ. ഞാൻ പിരിച്ചു വായിക്കുകയാണ്, ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പ്രഥമ അധ്യായ അർത്ഥ സ്പഷ്ട ബ്രഹ്മലിംഗാനാം വാക്യാനാം സമന്വയ പ്രഥമ പാദ അർത്ഥ. പാദാർത്ഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. പാദ അർത്ഥ എന്ന് പദാർത്ഥം എന്നല്ല, പാദ അർത്ഥ. ജിജ്ഞാസ അധികരണം ഉപോദ്ഘാത യുഷ്മദ് അസ്മദ് എന്ന് പിരിച്ചു വായിക്കണം. മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് പേന കൊണ്ടോരോ അടിയിലോരോ കോമ കൊടുക്കുന്ന നല്ലതാണ്. പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ പ്രയാസം വരത്തില്ല. യുഷ്മദ് അസ്മദ് പ്രത്യയ ഗോചരയോർ അവിടെ നിർത്തണം. അടിയിൽ വേണമെങ്കിൽ ഒരു കാമ കൊടുക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയിണോഹോ. പിരിച്ചു വായിക്കുമ്പോൾ അവിടെ സുണ്ട്. നമ്മൾ പിരിച്ചു വായിക്കുമ്പോൾ വിഷയ വിഷയിണോഹോ തമഹ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവ. അവിടെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ വിട്ടുപോയിരിക്കുകയാണ്. ഈ ഭാവ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ഇതരേതര ഭാവ എന്നായിക്കോളും. അതായത് ഇതരേതര എന്നുകൂടെ ചേർക്കണം. അവിടെ ഭാവ എന്നേ ഉള്ളൂ. ഇതരേതര ഭാവ അനുപപത്വ സിദ്ധായാം തദ്ധർമാണാം നാം ദീർഘമില്ല അപി സുതരാം ഇതരേതര ഭാവ അനുപത്തി ഇത്യതോ ഇത്യതോ ഇത്യതഹ എന്ന് നമ്മൾ പിരിക്കും. അസ്മത് എന്നാണ് അവിടെ ആ ഇല്ല. ഈ ആക്ക് പകരം പുസ്തകങ്ങളിൽ ഡാ പോലെ പ്രിന്റ് ചെയ്തിരിക്കും. ഡാ പോലെ ട്രാൻസ്ലേഷൻ മാർക്ക് കൊടുത്തിരിക്കും. അങ്ങനെ വരുന്നിടത്ത് ആ എന്ന് വായിച്ചോളും. ഇതിലിപ്പോ അതില്ല. നമ്മൾ വായിക്കുമ്പോൾ ആ എന്ന് വായിക്കണം. അപ്പൊ അങ്ങനെ വന്നതിന് മുമ്പിൽ ഓ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിസർഗമാക്കണം, അതായത് ഹ എന്ന് ഉച്ചരിക്കണം, ഇത്യതഹ എന്ന് ഉച്ചരിക്കണം. ഇത്യതഹ അസ്മത് എന്ന് വരും. അസ്മത് ഇത്യതഹ അസ്മത് എന്നുള്ള ഇത്യതോ അസ്മത് ശരിക്കും ചേർത്ത് വായിക്കുമ്പോൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വരയിടുന്നത്. അരിവാള് പോലെ ഒരു വരയിടും. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ അകാരം ഉച്ചരിക്കണ്ട, മറിച്ച് ഇത്യതോ അസ്മത് എന്ന് ചേർത്തങ്ങ് വായിച്ചാൽ മതിയെന്നാണ്. കാരണം അവിടെ സന്ധി വന്നിരിക്കുകയാണ്. ഓകാരത്തിന് ശേഷം അകാരം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ അങ്ങ് ഒന്നായിട്ട് അവിടെ ഓകാരം മാത്രം ഉച്ചരിച്ചാൽ മതി, പിന്നെ അകാരം ഉച്ചരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അകാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വര കൂടെ കാണിച്ചിരിക്കും. അപ്പൊ ഇവിടെ ഇത്യതോ ഇത്യതോ സ്മത് അത് ഇത്യതഹ അസ്മത് എന്ന് വരും. പ്രത്യഗോചരേ അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിദാത്മകേ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ഇറാണ് അവിടെ എന്ന് എഴുതിയിരിക്കുന്നു, വായിക്കേണ്ട ഇറന്നാണ്. കമ്പ്യൂട്ടറിൽ ഒരുപക്ഷെ ആ അക്ഷരം കാണത്തില്ലായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ തദ്ധർമാണാം ധരുമാണാം എന്ന് എഴുതിയിരിക്കുന്നു. തദ്ധർമാണാം ച അധ്യാസഹ ച അധ്യാസഹ അകാരത്തിന് ശേഷം അകാരം വന്നാൽ ദീർഘം വരും. ചാധ്യാസഹ തത് വിപര്യേണ വിഷയിണഹ തദ്ധർമാണാം വിഷയിണഹ തദ്ധർമാണാം. സകാരത്തിന് ശേഷം തകാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിരിക്കുമ്പം ആ സകാരത്തിന്റെ സ്ഥാനത്ത് വിസർഗം ഉച്ചരിച്ചാൽ മതി. വിസർഗം ഉച്ചരിക്കുന്നത് സാധാരണ ഹ എന്ന് ഉച്ചരിക്കും. ശരിക്കും ഹ എന്നുള്ള ഉച്ചാരണമല്ല, പക്ഷെ നമുക്കങ്ങനെ ഉച്ചരിക്കാൻ പറ്റും, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഉച്ചരിച്ചാൽ മതി. വിഷയിണഹ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ അവിടെ അകാരമില്ല. അധ്യാസോ മിഥ്യേതി അധ്യാസോ തിരിച്ചു വായിക്കുമ്പോൾ അധ്യാസഹ മിഥ്യ അധ്യാസഹ മിഥ്യ. വിസർഗത്തിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാം വരുമ്പോഴല്ല, ചില വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ ആ വിസർഗം ഓ ആയിട്ട് മാറും. അതാണ് അധ്യാസോ അധ്യാസഹ അധ്യാസോ എന്ന് മാറിയത്. മിഥ്യേതി മിഥ്യ ഇതി എന്നാണ്. മിഥ്യ ഇതി ആക്ക് ശേഷം ഈ വന്ന എ ആകും, സന്ധിയാണ് ആ ഈ എ എന്ന് വരുന്നു. ഇതൊക്കെ സന്ധി പഠിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവരൊന്ന് പൊതുവായി മനസ്സിലാക്കുക. മിഥ്യേതി ഭവിതം യുക്തം തഥാപി തഥാ അപി ദീർഘം വന്നിരിക്കുന്നു. തഥാ അപി തഥാ അപി ദീർഘം വന്നു. അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അവിടെ പിയാന്നിട്ടിരിക്കുന്നത് അവിടെ ഒരു ആയുണ്ട്, സന്ധി വന്നിരിക്കുകയാണ്. അപി ഈക്ക് ശേഷം ആവുന്ന യാവരും ഈഗോ എണചി എന്നൊക്കെ നമ്മൾ പഠിക്കും, അത് വ്യാകരണത്തിൽ. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം നകാരത്തിന് ശേഷം സ്വരം വന്ന് നകാരം ഇരട്ടിക്കും, അതാണ് അന്യോന്യസ്മിൻ രണ്ട് നകാരം വന്നത്. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യാത്മകതാം അന്യോന്യ ധർമാൻ ധർമാൻ ച ധർമാൻ ച എന്നുള്ളതാണ്. അവിടെയൊക്കെ സന്ധി വന്ന് ഒരു ഇം എന്ന് വന്ന് ശകാരം വന്നതൊക്കെ പിരിച്ചെടുക്കുമ്പോൾ അന്യോന്യ ധർമാൻ ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോഹോ പെറന്നവരോട് ധർമ്മ ധർമ്മിണോഹോ മിഥ്യാജ്ഞാന നിമിത്ത സത്യാനർദേ 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 മിഥുനീകൃത്യ അഹം ഇദം മമ ഇദം ഇതി നൈസർഗികോ നൈസർഗിക അയം ആ അവിടെ വിട്ടുപോയിരിക്കുകയാണ് ലോകം വ്യവഹാര. ഇത്രയും ഭാഗത്തിൽ ഭവിതം യുക്തം അതായത് ആദ്യത്തെ പാരഗ്രാഫ് അതുവരെയുള്ളതിന് പറയുന്നത് പൂർവപക്ഷ ഭാഷ്യം എന്ന് പറയും. ഇപ്പൊ ഞാൻ വായിച്ച് നിർത്തിയത് സമാധാന ഭാഷ്യം എന്ന് പറയും. ഇതിന് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് അധ്യാസത്തിന്റെ ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയും. മൊത്തം പറയുന്നത് അധ്യാസ ഭാഷ്യം എന്ന് പറയും. ഇത് മൊത്തം അധ്യാസ ഭാഷ്യമാണ്. അധ്യാസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ, അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇതിനകത്ത്. ഈ അധ്യാസം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചുള്ള സമഗ്രമായ കാര്യങ്ങളും ഭാഷ്യകാരൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അദ്വൈതം എന്ന് പറയുന്ന അതായത് ശാങ്കരാദ്വൈതം അതിന്റെ എല്ലാ അടിത്തറയും ഇതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാണ് ശാങ്കരാദ്വൈതത്തിന്റെ അടിസ്ഥാനം മനസ്സിലായെന്നാണ്. മുഴുവൻ കാര്യങ്ങളും ഈ രണ്ട് സെന്റൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പറഞ്ഞാൽ അതിൽ അത്രയും സൂക്ഷ്മമായും ദഹനമായുമുള്ള അർത്ഥമുണ്ട്. അദ്വൈതത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ അദ്വൈതത്തിന്റെ രഹസ്യം ഈ രണ്ട് വരികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണെന്നാണ് ഇതിന്റെ വ്യാഖ്യാതാക്കളും ആചാര്യന്മാരും എല്ലാം പറയുന്നത്. ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയുന്നത് പൊതുവെ പറയുന്ന പേരാണ് ഉപോദ്ഘാത ഭാഷ്യം. ഉപോദ്ഘാതം എന്ന് പറയുന്നത് നമ്മളൊരു വലിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച, അതിനാണ് ഉപോദ്ഘാതം എന്ന് പറയുന്നത്. ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥം ഉപോദ്ഘാതം പ്രചക്ഷതേ എന്ന് അതിനെ നിർവചിക്കും. ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥം സിദ്ധ്യർത്ഥാം ചിന്താം പ്രകൃത സിദ്ധ്യർത്ഥാം പ്രകൃത സിദ്ധ്യർത്ഥാം ഉപോദ്ഘാതം പ്രചക്ഷതേ. അതായത് പ്രകൃതമായിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ള ഒരു വിഷയം, ആ വിഷയത്തെ സിദ്ധ്യർത്ഥം അതിനെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്ത, തുടക്കത്തിലുള്ള ചിന്ത, അതിനെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. നമ്മളൊരു വലിയ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം. അതിന് അനുബന്ധമായിട്ട് ആ വിഷയത്തിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിന് അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അത്യന്ത അപേക്ഷിതമായിരിക്കുന്ന ഒരു ചിന്ത, അതിനെ നമ്മളിവിടെ ഉപോദ്ഘാതം എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറയുന്നു. അധ്യാസം എന്ന് പറയുന്ന വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഭ്രമം എന്ന് പറയും, അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. അത് കൂടുതൽ വിശദീകരിച്ച് ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. അതിന്റെ അങ്ങനെ ഒന്ന് അധ്യാസം എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ പൂർവപക്ഷം പറയുന്നത്. പൂർവപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആശയം ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിന് വരുന്ന എതിർപ്പുകളെയാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. പൂർവപക്ഷം വിരുദ്ധമായിട്ടുള്ള പക്ഷം എന്ന് വെച്ച ഭാഗം, പൂർവത്തിലുള്ള ഭാഗം, ഒരു ചിന്തയ്ക്ക് എതിരായി വരുന്ന ഭാഗങ്ങൾ പൂർവപക്ഷം. നമ്മുടേതായ ചിന്ത അതിന് സിദ്ധാന്തപക്ഷം എന്ന് പറയും. അപ്പോൾ ഈ ഭാഷ്യത്തിന്റെ ശൈലി അങ്ങനെയാണ്. ഏതൊരു വിഷയം പറഞ്ഞാലും അതിനൊരു പൂർവപക്ഷം വരും, പിന്നീട് സിദ്ധാന്തം വരും. എന്തിനാണ് അങ്ങനെ വരുന്നത്? തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇതൊരു ചർച്ചയാണ്. ഇതിനെ വാദകഥ എന്ന് പറയും. അതായത് ചർച്ചയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശിഷ്യന്റെ മനസ്സിലില്ലാത്ത സംശയങ്ങളും ആചാര്യൻ ഉണ്ടാക്കിയെടുക്കും, കാരണം ബുദ്ധിയെ ഒന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബുദ്ധി ഒന്ന് പ്രവർത്തിപ്പിച്ച് ആ വിഷയം, കാരണം ജ്ഞാനം അറിവുള്ളിലാണ് ഉണ്ടാവേണ്ടത്, അതിനൊരു ഉപായമാണ് ചിന്ത. അപ്പോൾ തന്റെ ചിന്തയിൽ വരാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും തന്റെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ചിന്തിപ്പിച്ച് അതിന്റെ സമാധാനം കണ്ടുപിടിച്ച് അവന്റെ ഉള്ളിൽ വ്യക്തമായ ഒരു ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഏത് കാര്യം പറയുമ്പോഴും അതിന്റെ മറുവശം ആദ്യം പറയും, എന്നിട്ട് പിന്നീട് ശരിയായ വശം പറയും. അതുകൊണ്ട് പൂർവപക്ഷം സിദ്ധാന്തം, ഇതാണ് ഭാഷ്യത്തിന്റെ ശൈലി. ആ ശൈലി അനുസരിച്ചാണ് ഇവിടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ ആദ്യം പൂർവപക്ഷത്തെ കൊണ്ടുവരികയും പിന്നീട് സിദ്ധാന്തപക്ഷത്തെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതിത്രയാണ് നമ്മൾക്ക് ഉപോദ്ഘാതമായിട്ട്, നമ്മുടെ ബ്രഹ്മസൂത്ര പഠനത്തിന്റെ ഉപോദ്ഘാതമായിട്ട് ഇന്നിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ ചർച്ച ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ആചാര്യന്മാരെയെല്ലാം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഇത് ആരംഭിക്കും. ഇങ്ങനൊരു ചർച്ച നടത്തുന്നതിന് നമുക്ക് അവസരം ഉണ്ടാക്കിത്തന്ന അമ്മയെ സ്മരിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാം സ്നേഹപൂർവ്വമായി ഇതിൽ സഹകരിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.